ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് അല്പനേരം ചിന്തിപ്പാൻ ദൈവം നമ്മെ
സഹായിക്കട്ടെ.
പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം
The book of Acts chapter 8
അതിന്റെ 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം.
Let's read verses 26-30.
ആർക്കെങ്കിലും മലയാളത്തിൽ വായിക്കാം.
Somebody may read that in Malayalam please. Acts 8
വഴിയിലേക്ക് പോകാൻ പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ ക്ഷണിലും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിന്റെ കണ്ടു. അവൻ വന്നിട്ട് മടങ്ങി പോകുകയും വായിക്കുകയായിരുന്നു. ആത്മാ ഫിലിപ്പോസിനോട് നീ അടുത്തു ചെന്ന് തേനോട് ചേർന്ന് നടക്കാന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ ശ്രീയാപ്രവാചന പുസ്തകം വായിക്കുന്നത് കേട്ടു. എങ്ങനെ ഗ്രഹിക്കും എന്നവൻ പറഞ്ഞു. ഫിലിപ്പോ തന്നോട് ഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു. വായിച്ച ഭാഗമാവില്ല
മതി. അതിന്റെ 39-ാം വാക്യം
അവർ വെള്ളത്തിൽ നിന്നേറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസ് എടുത്തുകൊണ്ട് പോയി. കണ്ണൻ പിന്നെ അവനെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി.
27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കണ്ണൻ യെരുശലേമിൽ ആരാധിക്കുവാൻ വേണ്ടി കടന്നു വന്നു.
In verse 27 we read this eunuch went to Jerusalem to worship.
അതിന്റെ 39-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ സന്തോഷത്തോട് മടങ്ങി. ആരാധിക്കുവാൻ വേണ്ടി കടന്നു വന്ന ഒരു വ്യക്തി സന്തോഷത്തോട് മടങ്ങി
പോകുന്നു.
ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുവാൻ നാം കടന്നു
വന്നു.
ഒരു പക്ഷേ ഭാരങ്ങളോടും പ്രശ്നങ്ങളോടും വേദനകളോടും നാം കടന്നു
വന്നിരിക്കാം.
എന്നാൽ നാം സന്തോഷത്തോട് കൂടെ കടന്നു
പോകാം.
തലകളെ വണങ്ങി
സ്നേഹത്തിൽ നിന്നെന്നെ പിന്തള്ളുവാൻ ലോകമോഹം കടന്ന് വന്നിടരുതേ. ദൈവ സ്നേഹത്തിൽ നിന്നെന്നെ പിന്തള്ളുവാൻ ലോകമോഹം കടന്ന് വന്നിടരുതേ. ലോകത്തെ മുറ്റും ജയിച്ചവനെ ജയം എന്നും നീ നൽകേണമേ. ലോകത്തെ മുറ്റും ജയിച്ചവനെ ജയം എന്നും നീ നൽകേണമേ. അർപ്പണം ചെയ്യുന്നു സമ്പൂർണമായി എന്ന് അല്പം ഞാൻ നാദാനിൻ തൃപാദത്തിൽ. അർപ്പണം ചെയ്യുന്നു സമ്പൂർണമായി എന്ന് അല്പം ഞാൻ നാദാനിൻ തൃപാദത്തിൽ. കുറ്റങ്ങൾ എല്ലാം ക്ഷമിച്ചിടണം എന്നെ മുറ്റും നീ സംശുദ്ധനാക്കിടണം. ഊനങ്ങളെ സാധെ ജീവിക്കുവാൻ ആത്മദാനം പകർന്നിടണം. ഊനങ്ങളെ സാധെ ജീവിക്കുവാൻ ആത്മദാനം പകർന്നിടണം. അർപ്പണം ചെയ്യുന്നു സമ്പൂർണമായി എന്ന് അല്പം ഞാൻ നാദാനിൻ തൃപാദത്തിൽ. അർപ്പണം ചെയ്യുന്നു സമ്പൂർണമായി എന്ന് അല്പം ഞാൻ നാദാനിൻ തൃപാദത്തിൽ.
Our loving Heavenly Father, we come to you this evening seeking your face. Father, we come to your presence with great expectation tonight. Father, we have such longing in our heart.
Hallelujah.
Only the Spirit of God, only God of heaven can satisfy tonight. We pray tonight that you anoint thy servant to speak the word of God, that could touch some lives, to change some lives, to transform some of the experiences they go through tonight. Father, we need a renewal. We need a restoration. We need rejoicing in our life. The world is trying to pull us from behind and destroy our lives. Tonight we ask that your word be ministered up to our knees, Father. Thank you for bringing everybody together. Let the Holy Spirit speak to our hearts. In the name of Jesus we pray.
Amen.
Praise God.
എത്രയോ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ ആരാധനയ്ക്ക് വേണ്ടി നാം കടന്നു പോയിട്ടുണ്ട്.
How many times in our life we have gone to worship God?
എന്നാൽ ആരാധന കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ എത്ര പ്രാവശ്യം സന്തോഷത്തോട് മടങ്ങി പോയിട്ടുണ്ട്?
How many times when you come back from worship, how many times you were happy because you went to worship?
ഒരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞതിന് ശേഷം ആ പള്ളിയുടെ വാതിക്കൽ നിന്നുകൊണ്ട് ആരാധന കഴിച്ചിട്ട് പോകുന്നവരുടെ മുഖം നോക്കുമ്പോൾ എത്ര പേരുടെ മുഖത്തിൽ സന്തോഷമുണ്ട്.
When you go to church and look at the faces of people who go back from worship, and if you look at their face, how many faces are reflecting a happiness because they went worship?
നമ്മുടെ ജീവിതത്തിൽ നാം ചോദിച്ചു നോക്കാം, നാം കഴിക്കുന്ന ആരാധന മുഖാന്തരം ഓരോ പ്രാവശ്യവും സന്തോഷത്തോടു കൂടി കടന്നു പോകുവാൻ സാധിക്കുന്നുണ്ട്.
Let's we need to ask the question every time we go to worship service, are we able to go back home rejoicing?
എന്നാൽ ഇവിടെ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്, അവൻ യെരുശലേമിൽ ആരാധിക്കുവാൻ വേണ്ടി കടന്നുപോയി, അവൻ സന്തോഷത്തോടു മടങ്ങിപ്പോയി.
Here we see a person came to Jerusalem to worship, but he went back rejoicing.
അവൻ സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നതിന്റെ കാരണം എന്താണ്?
The reason why he is going rejoicing.
ദൈവം അവനെ വഴിയിൽ വെച്ച് സന്ദർശിച്ചു.
God has visited him on his way.
അവന്റെ ഹൃദയത്തിന്റെ വേദനകളെ ദൈവം മാറ്റി.
God has removed the pains of his life.
എതിനെ ആഗ്രഹിച്ചുകൊണ്ട് അവൻ ആരാധനയ്ക്ക് കടന്നുപോയോ ആരാധന സ്ഥാനത്ത് അത് ലഭിച്ചില്ലെങ്കിലും മടങ്ങി പോകുന്ന വഴിയിൽ അത് ലഭിച്ചത് കൊണ്ട് അവൻ
സന്തോഷത്തോടു.
നാം ഒരു വ്യക്തിയെ പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടി കാണാൻ കടന്നുപോയാൽ ആ വ്യക്തിയെ നാം കണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞു, ആ പ്രമുഖൻ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഞാൻ നിറവേറ്റി തരാമെന്ന വാഗ്ദത്തം നമുക്ക് കൊടുത്താൽ നാം സന്തോഷത്തോട് മടങ്ങി വരും.
When you go and meet with the person and you tell him all your needs, explain all your needs, and if that person say, I will take care of your needs, we will go home rejoicing.
ആരാധിക്കുവാൻ നാം കടന്നു വരുന്നത് ദൈവപാദപീഠത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെ വെക്കുവാൻ വേണ്ടിയിട്ടാണ്.
When we come to worship, we come to bring our problems before the feet of God.
നാം ഓരോ പ്രാവശ്യം ആരാധിക്കുവാൻ കടന്നു വരുമ്പോഴും നമ്മുടെ മധ്യയിൽ ദൈവം വരാമെന്ന് വാഗ്ദത്തം
ചെയ്തിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഓരോ ആരാധനയും നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം വരുത്തേണ്ടതാണ്. കാരണം ഞാൻ ദൈവത്തെ കാണുവാൻ വന്നു, ദൈവസത്യം കേൾക്കുവാൻ വന്നു, ദൈവപാദപീഠത്തിൽ എന്റെ പ്രശ്നങ്ങളെ വെക്കുവാൻ വന്നു, ദൈവം എന്റെ മധ്യയിൽ വന്നു, എന്റെ പ്രാർത്ഥന കേട്ടു, എന്റെ യാചനകളെ അവൻ കേട്ടു, എനിക്ക് അവൻ ഉറപ്പ് തന്നിട്ടുണ്ട്, എന്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റും എന്നുള്ള വിശ്വാസത്തോട് സന്തോഷത്തോട് നമുക്ക് കടന്നു പോകുവാൻ
സാധിക്കും. You should know that you've been with God. You told him all your problems. He made the promise that he's going to take care of all your problems.
കാലം കാലമായി അനേക വർഷങ്ങളായി ആരാധനയ്ക്ക് കടന്നു പോകുന്ന വ്യക്തി ആരാധന കഴിഞ്ഞ് സന്തോഷത്തോട് നിനക്ക് മടങ്ങി വരുവാൻ സാധിച്ചില്ലെങ്കിൽ നിന്റെ യാചനകള് നിന്റെ പ്രാർത്ഥനകളെ ദൈവം കേട്ടു എന്നുള്ള വിശ്വാസം നിനക്ക് ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദം ശ്രവിച്ചുകൊള്ളുക. ആരാധനയ്ക്ക് കടന്നു പോകുന്ന ഓരോ വ്യക്തിയും ആരാധന പുരുഷനെ കണ്ടുമുട്ടുവാൻ സാധിച്ചെങ്കിൽ സന്തോഷത്തോട് മാത്രമേ മടങ്ങി വരുവാൻ
സാധിക്കൂ.
ഈ വ്യക്തിയെ ദൈവം സന്ദർശിച്ചതിന്റെ കാരണം എന്താ?
What is the reason God visited this person?
പ്രത്യേകമായി ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ,
When we read this chapter,
ഇതിന്റെ ആദ്യത്തെ ഭാഗത്ത് സമറിയായി വലിയ ഒരു ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണുവാൻ സാധിക്കും.
We can read in the first part of this chapter there was a great revival going on in the land of Samaria.
ആയിരക്കണക്കായ വ്യക്തികൾ കർത്താവിനെ സ്വീകരിക്കുകയും സന്തോഷിക്കുന്നതും അവിടെ നമ്മൾ വായിക്കാം.
Thousands of people received the Lord and they rejoiced.
ഇങ്ങനെ വലിയ ഉണർവ് സമറിയായ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം ഉണർവ് പ്രാസംഗികനായ ഫിലിപ്പോസ് അപ്പോസ്തലനെ വിളിച്ച് ഈ ഷണ്ണനെ കാണുവാൻ വേണ്ടി അയക്കുന്നത്.
While this great revival was going on in Samaria, God called Philip and sent him to visit this eunuch.
സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുമ്പോൾ ആയിരക്കണക്കിലുള്ള വ്യക്തികൾ സമറിയയിൽ ദൈവത്തെ കണ്ടുമുട്ടുന്നു, രക്ഷിക്കപ്പെടുന്നു, സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.
When God is looking down, he sees so many people, thousands of people who have such great joy because they received the Lord in Samaria.
എന്നാൽ അതേ സമയം ഏകനായി മരുഭൂമിയിൽ കൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തിയെ കാണുവാൻ ദൈവത്തിന്റെ കണ്ണുകൾക്ക് ആ അവസരം ലഭിച്ചു.
God was also able to see this man, a lonely person going through the wilderness.
സമറിയയിൽ ഉണർവ് നടന്നുകൊണ്ടിരുന്നത് കൊണ്ട് ഏകനായി കടന്നു പോകുന്ന ഒരു വ്യക്തിയെ ദൈവം മറന്നില്ല.
Just because there is revival going on in Samaria, God is not a God who forget this single and lonely person going through wilderness.
പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വരുന്ന വിചാരം ഇതാണ്.
This is the thought that comes to your minds very often.
Oh, ഇത്രയും വലിയ ജനസമൂഹത്തിൽ,
in the midst of all these people,
എന്നെ ദൈവം ഓർക്കുമോ?
Oh, would God remember me?
എന്റെ പ്രശ്നം ദൈവം ഓർക്കുമോ?
Could God take care of my problem?
ഈ സന്തോഷിക്കുന്ന വ്യക്തികൾ അവർ അർപ്പിക്കുന്നു, അവർ പാടുന്നു, അവർ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ദൈവം സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയഭാരം എന്റെ ഹൃദയവേദന ദൈവം അറിയുന്നു.
All these people are singing and worshiping and God is hearing all this, but would God recognize the pain and problems of my life?
ഇനി ദൈവത്തോട് ഇങ്ങനെ പറയരുത്.
Oh, don't murmur God like this.
ആയിരക്കണക്കിന് വ്യക്തികൾ സമരിയെ രക്ഷിക്കപ്പെട്ട് സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ,
while thousands of people are receiving the Lord and such and have such great joy in their life,
തീർച്ചയായിട്ടും ദൈവം അതിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കും.
God is rejoicing because of that.
ഏകനായി ഭാരത്തോട് കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കാണുക ദൈവത്തിന് സമയമുണ്ടായി.
Oh, but God has time to see this person going away with such great burden in his heart.
ഇന്ന് രാത്രി ദൈവം നിന്നെ കാണും.
God is looking at you today.
ദൈവം നിന്നെ കാണും.
God is seeing you today.
വ്യക്തിപരമായിട്ട് ദൈവം കാണും.
God is seeing you on an individual basis.
ആരാധിക്കുവാൻ വേണ്ടി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ,
if you have come to worship God,
ദൈവം നിന്നെ കാണും.
God is
seeing you. ദൈവം നിന്റെ ഹൃദയത്തെ അറിയും.
God knows your heart.
ദൈവം നിന്റെ വേദനയെ മാറ്റും.
God is going to take away your pain.
പ്രശ്നങ്ങൾക്ക് പരിഹാരം
കൊടുക്കും.
നീ നിന്റെ വേദനയോട് കടന്നു പോകേണ്ട ആവശ്യമില്ല. നിന്റെ ഭാരത്തോട് കടന്നു പോകേണ്ട ആവശ്യമില്ല.
നീ
സന്തോഷത്തോട് കടന്നു പോകുവാൻ സാധിക്കും. കാരണം നിന്നെ കാണുന്നവൻ സർവശക്തനായ
ദൈവമാണ്.
ഇന്ന് രാത്രി ആ സന്തോഷം തമ്മിൽ പലർക്ക് അനുഭവിക്കുവാൻ
സാധിക്കും.
എന്നാൽ എന്തുകൊണ്ട് ഉണർവ് പ്രാസംഗികനായ ഫിലിപ്പോസിനെ ഈ ഒറ്റ വ്യക്തിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ദൈവം അനുവദിച്ചു എന്നുള്ളതാണ് ചോദ്യം.
But the question tonight is, why God allowed Philip to go and minister to this one single individual?
ദൈവത്തിന് വേണമെങ്കിൽ ആരെ വേണമെങ്കിലും അയച്ച് ഇവനെ ശുശ്രൂഷ ചെയ്യാം.
God could have sent anybody and ministered to the need of this eunuch.
ദൈവം എന്താണ് ഈ മനുഷ്യനിൽ കണ്ടത്?
What God is seeing in this particular person?
ദൈവം ഈ ഷണ്ണനിൽ ഏതോ കണ്ടു, അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു ഇവനെ ശുശ്രൂഷിപ്പാൻ. സാധാരണ വ്യക്തിയല്ല, ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠനായ ഉണർവ് പ്രാസംഗികനെ തന്നെ ഞാൻ അയക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഫിലിപ്പോസിനോട് സമരിയോടുള്ള ശുശ്രൂഷയെ നിർത്തിവെച്ചുകൊണ്ട് ഈ ഷണ്ണന് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം.
Because God saw something so special in this eunuch, God said, I'm just not going to send any preacher. I am going to send one of the greatest preachers who is holding a revival in Samaria to minister to the needs of this individual.
ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായതുകൊണ്ട് മാത്രമേ
അതുകൊണ്ടാണ്
ദൈവത്തിന് സ്വർഗത്തിൽ വെറുതെ ഇരിക്കുവാൻ
സാധിക്കും.
ഞാൻ അവനെ അനുഗ്രഹിച്ചേ
മതിയാകൂ.
ഇന്ന് രാത്രി നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാ.
The question before us tonight,
സ്വർഗത്തെ ചലിപ്പിച്ച ഈ ഷണ്ണന്റെ ആ ഗുണവിശേഷം എന്തായി?
What is the quality of this eunuch that have moved heavens?
ഷണ്ണനിൽ കണ്ട അതേ ഗുണങ്ങൾ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ദൈവം കാണുമെങ്കിൽ ഫിലിപ്പോസിനെ അയച്ച് അവനെ ശുശ്രൂഷ ചെയ്യിപ്പിച്ച് അവനെ സന്തോഷത്തോട് മടക്കി അയച്ച് അതേ ദൈവം നമ്മുടെ മത്തിയിലുണ്ട്, നമുക്കും അനുഗ്രഹിക്കണമെന്ന്.
See the same qualities that he saw in this unit. He is here tonight to bless us and send us home with a new rejoice. Who is this unit?
അവൻ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ
മന്ത്രിയായിരുന്നു.
ഒരു രാജ്യത്തിൽ ധനകാര്യ മന്ത്രിയായിരിക്കണമെങ്കിൽ
ബുദ്ധിയുള്ളവനായിരിക്കണം. ധനകാര്യ
മന്ത്രിയായിരിക്കണമെങ്കിൽ അവൻ
ബുദ്ധിമാനായിരിക്കും.
എത്യോപ്യ രാജ്ഞിക്ക് അവളുടെ ദേശം മുഴുവനും അലസി നോക്കി ഏറ്റവും ശ്രേഷ്ഠനായ ജ്ഞാനിയായ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം
അവൾക്കുണ്ടായിരുന്നു.
അങ്ങനെ ആയിരിക്കും ഈ ഷണ്ണനെ
തിരഞ്ഞെടുക്കും.
അതിന്റെ അർത്ഥം ആരാധിക്കുവാൻ കടന്നുപോയ ഈ വ്യക്തി സാധാരണ ഒരു വ്യക്തിയല്ല, എത്യോപ്യ രാജ്യത്തിൽ വെച്ച് ഏറ്റവും ജ്ഞാനവാനായ ഒരു വ്യക്തി.
He's not an ordinary person. He is one of the wisest and very capable person in all the land of Ethiopia.
ജ്ഞാനിയായ ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു പോകുന്നു.
A wise person going to worship the Lord.
പലർക്കും ഇതൊരു പ്രയാസമുള്ള ഒരു കാര്യമാണ്.
This is something very difficult for many people.
പത്താം ക്ലാസ് വരെ പഠിച്ച് പള്ളിയിൽ പോകുന്നതാണ് വലിയ കുഴപ്പമില്ല.
You can go up to 10th grade and finish off and then you can go to church business.
Enna college ke erumbol vallappode church pogam.
But once you get into college, you don't go to church regularly. just start dropping off.
ഒരു ഡിഗ്രി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ലപ്പോഴേ ഈസ്റ്ററിനോ ഗുഡ് ഫ്രൈഡേക്കോ മാത്രമേ പള്ളി.
But once you receive a college degree, you go stop going to church every Sunday, rather you go on an Easter or any special holiday.
Post graduate degree കഴിഞ്ഞാൽ പിന്നെ അവ സൈഡേ തിരിഞ്ഞു നോക്കും.
When you have a master's degree, you don't even go back to church anymore.
PhD ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് എതിരായിട്ട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ഒരു സ്റ്റേറ്റസ് ഉള്ളൂ.
Once you receive a PhD, you have to speak against the existence of God and challenge the authority of God. And that is the way this world is thinking.
In the lohathinte aa pokku nammal onnu nokkiya,
if you look at the direction of this world today,
nammude kalaasalagalil avar padipikkunna kaaryangalellam etra maatram umbottu nammude vidyarthikal padichukondu povunu athra maatram devathil ninnu agathil niruthuvaanaanu shramikkunnu.
Everything that our universities teach is there, the more they let our students learn, the more they drift away and go away from God.
പഠിക്കുന്നത് ദൈവത്തിന് എതിരായിട്ട് മനുഷ്യനെ
തിരിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്നാൽ ഒരു പരമ സത്യം ഞാൻ വിളിച്ചു
പറയും,
പലപ്പോഴും ദൈവം ഇല്ല എന്നും നിരീശ്വരവാദങ്ങൾ അടുക്കി വെക്കുന്ന വ്യക്തികളെ കുറിച്ച് പരിശോധിച്ച് നോക്കിയാൽ അവർ അല്പം
പഠിച്ചിട്ടുള്ളവരുണ്ട്. You see, they have very little education.
Are samayam etrayo jnanike shastranjanmar lokathine etcho kooduthal contribution cheytha aneka jnanigal deivabhaktanmarayirunnu
ennulladhu vastham. But you also will see great, the wonderful people who made great many contribution to this world. They believed in God and they served God in their mind.
Isaac Newton ennu parayna shastranjan is the father of physics ennaanu ariyappadunnathu. Thaan oru valiya deivabhaktanayirunnu.
Isaac Newton, who is called the father of physics, he was a saintly person.
Joseph Priestley, oxygen kandupidicha Joseph Priestley oru deivabhaktanayirunnu.
The person, the man who invented oxygen, Joseph Priestley, he was a saintly person.
Electromagnetism kandupidicha Michael Faraday deivabhaktanayirunnu.
Michael Faraday, who found electromagnetism, he was a god fearing man.
Chloroform kandupidicha Dr. John Simpson oru deivabhaktanayirunnu.
Or the person who invented chloroform, Dr. John Simpson, was a god fearing man.
Ingane idinte pattiyal neettikonde poga,
I can give you any number of examples.
Deivam illanu parayna palareyum nokkiyal breeding refailed aayirunnu.
Oh, if you look at people who say there is no god, you will see they failed. They did not pass their pre-degree.
കുറെ വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് ഒരു പുസ്തകം വായിക്കുവാനിടയായി.
I happened to read a book a few years ago.
അതിൽ ഒരു വ്യക്തി ഇങ്ങനെ എഴുതിയിരുന്നു, മനുഷ്യൻ ചന്ദ്രമണ്ഡലത്തെ അടക്കി ചന്ദ്രനിൽ നടക്കുവാൻ തുടങ്ങി ഈ കാലത്തും ചന്ദ്രനെ ദൈവമാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്ന മണ്ടന്മാർ ലോകത്തിലുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്.
And this person wrote in the book and said, even though people went and landed on the moon, there are many people still say God made this moon.
ഞാനത് വായിച്ചപ്പോ അല്പം പ്രയാസമായി.
I had a difficulty understanding it.
ഇത്രയും കാര്യമായിട്ട് എഴുതിയ ഈ വ്യക്തി ആരാണെന്ന് ഞാൻ അന്വേഷിച്ചു.
I want to find out who is this person who wrote this book.
എന്നാ അപ്പോഴാ മനസ്സിലായത് അയാൾ പ്രീ ഡിഗ്രി ഫെയിൽഡ് ആയി ഒരു.
And then I realized he didn't even pass pre degree.
എന്നാൽ ചന്ദ്രനിൽ നടന്ന ചാർലസ് ഡ്യൂക്ക് ജൂനിയർ എന്ന് പറയുന്ന വ്യക്തി ട്രുവാൻഡ്രത്ത് ആ LMS കോമ്പൗണ്ടിൽ ഒരു പ്രസംഗം നടത്തുവാൻ വേണ്ടി കടന്നു വന്നു.
The person who walked on the moon, Charles Duke, he came to have to preach the word at Trivandrum.
ഈ മനുഷ്യന്റെ പ്രസംഗം കേൾക്കാൻ ഞാനും കടന്നു പോയി.
I went to listen to his preaching.
ഏകദേശം 40,000 വ്യക്തികൾ അവിടെ കൂടി വന്നു.
Almost 40,000 people came together to hear him speak.
ഈ ചന്ദ്രനിൽ നടന്ന ചാർലസ് ഡ്യൂക്ക് ജൂനിയർ ഇങ്ങനെയാണ് പറഞ്ഞത്.
The man who walked on the moon, Charles Duke, he said like this.
എന്നെ കാണുവാൻ വേണ്ടി നിങ്ങൾ കടന്നു വന്നു.
You have come to see me.
എന്നാൽ ഞാൻ ചന്ദ്രനിൽ പോയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല.
But there is no use because I went to moon.
കോടിക്കണക്കായ ഡോളർ ചെലവഴിച്ചാണ് അമേരിക്കൻ ഗവൺമെന്റ് എന്നെ ചന്ദ്രനിൽ ഇറക്കി.
അമേരിക്കൻ ഗവൺമെന്റ് sent me to the moon with spending millions and millions of dollars.
എന്നാൽ ഞാൻ അവിടുന്ന് കൊണ്ടുവന്നത് കുറേ പാറക്കഷ്ണങ്ങൾ.
I just brought a few pieces of rock from moon and I came back.
ഞാൻ പോയതുകൊണ്ടോ ഈ പണം ചെലവഴിച്ചതുകൊണ്ടോ ഈ പാറക്കഷ്ണം കൊണ്ടുവന്നതുകൊണ്ടോ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രയോജനവും ഇല്ല.
It is no benefit to you that I went to the moon and brought some of these things back and it's no use to you.
എന്നാൽ ഞാൻ ചന്ദ്രനിൽ ഇരുന്നപ്പോൾ അവിടെ ഇരുന്ന് നമ്മുടെ ഭൂമിയെ ദർശിച്ചു.
And while I was on the moon, I looked at the earth.
ഒരു ചെറിയ നാരങ്ങ പോലെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു.
I saw this globe like a small little lemon is just rotating.
ചന്ദ്രനിൽ നിന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു.
And in the moon, I thought like this.
ഓ, ഞാൻ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ വന്നു.
I came from earth to the moon.
എന്നാൽ ഈ അഖിലാണ്ടത്തെ എല്ലാം സൃഷ്ടിച്ച ദൈവം ആ ചെറിയ നാരങ്ങ പോലുള്ള ഭൂമിയിൽ നടക്കാൻ വേണ്ടി കടന്നു വന്നു.
But when the God who created the whole universe, didn't he came down to that small little globe here?
Charles Duke Jr. ഇങ്ങനെ പറഞ്ഞു, ചന്ദ്രനിൽ നിന്ന് യേശു ഈ ഭൂമിയിൽ വന്നു, ഈ ചെറിയ ഭൂമിയിലേക്ക് കടന്നു വന്നു എന്ന് ഓർത്തപ്പോൾ ഞാൻ അറിയാതെ ദൈവത്തെ സ്തുതിച്ചു പോയി. ആ വ്യക്തി പിന്നെയും പറഞ്ഞു, ഞാൻ ചന്ദ്രനിൽ പോയി പാറ കഷ്ണം കൊണ്ടുവന്നത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. എന്നാൽ യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നത് ഒരു പാറ
കഷ്ണവുമായിട്ടല്ല.
മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ
കടന്നു,
നിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ
കടന്നു.
എന്നെ കാണുവാൻ വന്ന നിങ്ങൾ ഈ യേശുവിനെ കാണേണ്ടത് എത്ര
ആവശ്യം.
ചന്ദ്രനിൽ നടന്ന ആ വ്യക്തി പറയുകയാണ്, യേശു ദൈവമാണ്, നാം അവനെ ദർശിക്കേണ്ടത് ആവശ്യമാണ്.
Oh, the person who walked on the moon said, Jesus is Lord, and we should see him.
എന്നാൽ പ്രീഡിഗ്രി പാസ് ചെയ്യാത്ത വ്യക്തിയാണ് പറയുന്നത്, ചന്ദ്രനെ സൃഷ്ടിച്ച ദൈവം എന്ന് പറഞ്ഞാൽ മണ്ടത്തരമാണ്.
The person who failed pre-degree is saying, it is foolishness to believe that God created moon.
1960 റഷ്യ ആദ്യമായിട്ട് കോസ്മോണറ്റ് യൂറി കഹാറിനെ ഓർബിറ്റിലേക്ക് ഇറക്കി.
യൂറി ഗഗാറിൻ went to the orbit in 1960.
അവൻ ഈ ഭൂമിയെ 18 പ്രാവശ്യം ചുറ്റി വന്നു. അത് മനുഷ്യൻ ചെയ്ത ആദ്യത്തെ വലിയ ഒരു 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 ഒരു
സാധനയായിരുന്നു.
യൂറി ഗഗാറിൻ ഇറങ്ങി വന്നപ്പോൾ ലോകത്തിലുള്ള സകല ന്യൂസ് റിപ്പോർട്ടേഴ്സും അവന്റെ അടുക്കൽ പോയി ചോദിച്ച ഒരു ചോദ്യം, ഈ കറക്കത്തിൽ എവിടെയെങ്കിലും ദൈവത്തെ കണ്ടു?
When he came back from the orbit of the earth, all the newspaper people gathered around and asked him, when you were going around there, have you seen God?
യൂറി ഗഗാറിൻ പറഞ്ഞു, ദൈവത്തെ ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ദൈവം ഇല്ല എന്ന്.
യൂറി ഗഗാറിൻ said, I didn't see God, and so there is no God.
അതുകൊണ്ട് വിജ്ഞാന ലോകം ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഈ ഭൂമിയിൽ മാത്രമേ ഇരുന്നിട്ടുള്ളൂ. എന്നാൽ യൂറി ഗഗാറിൻ ഭൂമിയുടെ പുറത്തു പോയി 18 പ്രാവശ്യം ചുറ്റി വന്നു, അവിടെ എവിടെയും ദൈവത്തെ കണ്ടില്ല, അതുകൊണ്ട് ദൈവം ഇല്ല എന്ന് സാധിച്ചു.
The academicians of this world said, we only live on this earth, but this man went around the earth and went out to the orbit. He went around 18 times and he did not see any God, and therefore there is no God.
എന്നാൽ ഒരു വാസ്തവം മനസ്സിലാക്കണം.
But there is a truth we should understand.
ഭൂമിക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന കോളം ചന്ദ്രനാണ്.
Moon is the closest of to the earth.
ഭൂമിക്കും ചന്ദ്രനും ഇടയിലുള്ള ആ ദൂരം എന്ന് പറയുന്നത് 256,000 മൈൽ.
Only there is only 256,000 miles distance between earth and moon.
ഏറ്റവും അടുത്ത കോളം ചന്ദ്രനാണ്.
These are very close to each other.
യൂറി ഗഗാറിൻ ഈ ഇത്രയും ദൂരം പോലും പോയിട്ടില്ല, അവൻ ചന്ദ്രനിൽ പോലും പോയിട്ടില്ല.
യൂറി ഗഗാറിൻ didn't even go to the moon.
എന്നാൽ ഈ അഖിലാണ്ട മുഴുവനും ഈ യൂണിവേഴ്സ് മുഴുവനുമുള്ള വിസ്തീർണത്തെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെയാണ് പറയുന്നത്.
And scientists say of the whole the dimensions of the whole universe like this.
ഈ യൂണിവേഴ്സിന് ഒരുപാട് ആകാശഗംഗകൾ ഗാലക്സീസ് ഉണ്ട്.
There are so many galaxies in this universe.
ഒരു ഗാലക്സിക്കും മറ്റൊരു ഗാലക്സിക്കും തമ്മിലുള്ള ഇടവേള ഇത്രയാണ്.
Distance between one galaxy and another galaxy is this.
1.5 million light years. 1.5 lakh പ്രകാശ വർഷങ്ങൾ.
The distance between the two galaxies are 1.5 million light years.
പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ,
what is light years?
ഒരു മിനിറ്റിലെ ലൈറ്റ്, ഈ വെളിച്ചം, ഈ പ്രകാശം യാത്ര ചെയ്യുന്ന ദൂരം 186,000 മൈൽ.
ഒരു
മിനിറ്റിൽ 186,000 മൈൽ ആണെങ്കിൽ,
in 1 minute if it travels 186,000 miles,
ഒരു വർഷത്തിൽ ലൈറ്റ് എത്ര ട്രാവൽ ചെയ്യും?
Do you know how many miles light will travel in a year?
186,000 ഗുണം 60 ഗുണം 24 ഗുണം 365.
60 times 24
അതിനെ പിന്നെയും 15 lakh കൊണ്ട് ഗുണിക്കണം.
And then you also have to multiply by 1.5 million.
അത്ര മൈലാണ് ഒരു ആകാശഗംഗയ്ക്കും മറ്റൊന്നിനും ഉള്ള വ്യത്യാസം.
And that is the distance between two galaxies.
186,000 into 60 into 24 into 365 into 1.5 million. ഇത്രയാണ് ഒരു ആകാശഗംഗയ്ക്കും മറ്റൊന്നിനുമുള്ള
വ്യത്യാസം.
എന്നാൽ ഈ ആകാശ മണ്ഡലത്തിന് യൂണിവേഴ്സിൽ ഇതുപോലെ കോടിക്കണക്കായ ആകാശഗംഗകളും
ഉണ്ടെന്നാണ്.
അത്രമാത്രം വിസ്താരമുള്ളതാണ് ഈ
ആകാശം.
ഇത്രയും വിസ്താരമുള്ള ഈ യൂണിവേഴ്സിൽ യൂറി ഗഗാറിൻ ചന്ദ്രന്റെ അടുത്ത് പോലും പോകാതെ യൂറി ഗഗാറിൻ പറയുകയാണ്, ഞാൻ സർവ്വലോകം കണ്ട് അവിടെ ഇന്ന് ദൈവം.
In such a vast universe, a person who didn't even go out of the orbit of the earth, He said, I went around and I couldn't find God.
Greatest stupid statistical statement.
Praise God.
Let me tell you something.
മനുഷ്യൻ
ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളത്
വാസ്തവം.
എന്നാൽ ദൈവ ജ്ഞാനവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മനുഷ്യൻ ഒന്നും
കണ്ടുപിടിച്ചില്ല.
ഒരു 10 വർഷത്തിന് മുമ്പേ ഇന്ത്യയിലുള്ള സകല വ്യക്തികളും ദിവസം തോറും അവരുടെ ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുമ്പോൾ ആദ്യം വായിക്കുന്ന ഒരു ഒരു വിഷയം
ഉണ്ടായിരുന്നു,
ജയപ്രകാശ് നാരായണന്റെ കിഡ്നി വൃക്ക എങ്ങനെ വർക്ക് ചെയ്യുന്നു.
And they want to know how the kidneys of Jayaprakash Narayan is keep on working.
എന്തുകൊണ്ടാണ് അങ്ങനെ അവർ ചിന്തിക്കാൻ കാരണം?
അവന്റെ
നോർമൽ ആയിട്ടിരിക്കുന്ന കിഡ്നി അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടു പോയി.
He lost his normal kidney.
അതുകൊണ്ട് ഡോക്ടർമാർ ആ കൃത്രിമ വൃക്ക
പിടിപ്പിച്ചിരിക്കുകയാണ്.
അങ്ങനെ പിടിപ്പിച്ചിട്ട് സുഖമായിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞോ എന്ന് പറഞ്ഞില്ല.
ഓരോ
മണിക്കൂർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
They have to examine him hour after hour.
വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, വർക്ക് ചെയ്യുന്നുണ്ടോ.
Is the kidney working or not?
Ah, Jaslok Hospital in the 6 manikur ne ingena bulletin aichondirikkya.
From every 30 minutes there's a bulletin going up.
ഇന്ത്യയിലുള്ള 85 കോടി ജനങ്ങളും വായിച്ചുകൊണ്ടിരിക്കുകയാണ് ജയപ്രകാശ് നാരായണന്റെ കിഡ്നി വർക്ക് ചെയ്യുന്നുണ്ടോ. എന്നാൽ നമ്മുടെ കിഡ്നി എത്ര കാലം വർക്ക്
ചെയ്യുന്നുണ്ട്?
ഇവിടെ കുറെ അമ്മമാരുണ്ട്, 50 വർഷം, 60 വർഷം, 70 വർഷം വർക്ക്
ചെയ്യുന്നു.
എന്നാൽ അതിന്റെ ഗോൾഡൻ ജൂബിലി ദിവസം പോലും ആരും പത്രത്തിലിടാൻ
അങ്ങനെ
5 ബില്യൺ ജനങ്ങളുടെ കിഡ്നി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആർക്കും ഒരു പ്രശ്നവുമില്ല.
എന്നാൽ
ഈ ഡോക്ടർമാർ ഒരു കിഡ്നി ഒരു വയസ്സനായ മനുഷ്യനെ പിടിപ്പിച്ചപ്പോൾ അത് ന്യൂസ് പേപ്പർ മൊത്തം ഇടുക.
ഇങ്ങനെ
ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്ന ആ അപ്പാരറ്റസ് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് നമ്മുടെ ഈ പുൽപിറ്റിന്റെ ഒരു 3/4 സൈസ് കാണും. എന്നാൽ ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നോർമൽ കിഡ്നിയുടെ 10,000 ഭാഗത്തിൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യൻ ഒരു നോർമൽ കിഡ്നി പ്രവർത്തിക്കേണ്ട അത്രയും ആർട്ടിഫിഷ്യൽ കിഡ്നി ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ 2 ഹോൾ സൈസ്
ഉണ്ടാക്കും. അതുപോലെ
2 കിഡ്നി ഒരു മനുഷ്യന്റെ നടുക്ക് പിടിപ്പിക്കണമെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി ഇതുപോലെ 4 ഹാളുകൾ. എന്നാൽ ദൈവം സൃഷ്ടിച്ച കിഡ്നിക്ക് 11 സെന്റിമീറ്റർ
നീളമുള്ളൂ.
5 സെന്റിമീറ്റർ
വീതിയുള്ളൂ.
70-80 വർഷം പ്രവർത്തിക്കുന്നു.
ആരും
ഇതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. ആരെങ്കിലും ദിവസം കാലത്ത് എഴുന്നിട്ട് എന്റെ കിഡ്നി വർക്ക് ചെയ്യുന്നുണ്ടോ
നോക്കും.
പത്രത്തിൽ പോലും
ഇടാറില്ല.
എന്നാൽ മനുഷ്യർ വല്ലപ്പോഴും ഒരു വയസ്സിന് ഒരു കിഡ്നി പിടിപ്പിച്ച
ലോകമൊക്കെ
പറയാണ് മനുഷ്യൻ കൃത്രിമ കിഡ്നി കണ്ടുപിടിച്ചിരിക്കുക. എന്നാൽ പിടിപ്പിച്ചവന് അറിയാം ഇത് കുറച്ച് സമയം വർക്ക്
ചെയ്യുന്നത്.
അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. അതാണ് മനുഷ്യന്റെ
ജ്ഞാനം.
മനുഷ്യൻ ലോകമൊക്കെയും പറയാം ഇന്നത് കണ്ടുപിടിച്ച് ഇന്നത് കണ്ടുപിടിച്ചത്. പല കാര്യങ്ങളും എനിക്ക് പറയുവാൻ
തോന്നുന്നു.
ഒരു ഒറ്റ കാര്യത്തിൽ ഒരു വാക്യത്തിൽ ഞാൻ നിർത്തട്ടെ. ജ്ഞാനം സംഭരിക്കുന്നത്
നല്ലതാണ്.
എന്നാൽ എത്ര സംഭരിച്ചാലും എത്രമാത്രം ഒരു സബ്ജക്റ്റിന്റെ ആഴത്തിലേക്ക് കടന്നു പോകുന്നു അത്രമാത്രം ദൈവത്തിന്റെ കൈപ്പണിയെ നമുക്ക്
കാണുവാനും.
അതുകൊണ്ട് നാം അല്പം ഈ കലാശാലകളിൽ പഠിക്കുന്നത് കൊണ്ട് ദൈവത്തെ
തള്ളിക്കളയണമെന്നില്ല.
ഇന്ന് ഒരു സഹോദരിയോട് ഞാൻ
സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്
3 ഘടകങ്ങളുണ്ട്. ബോഡി, soul and spirit.
Body, soul and spirit.
Nammada sharirathinu aavashyam aaharavum exercise.
Our body needs food and exercise.
Nammada soul, nammada manasinu aavashyamullathu knowledge.
Our soul needs knowledge.
Nammal ethra maathram aaharam kazhichal nammada buddhi valaran povathilla.
Even if you may eat very much, but your wisdom will not increase.
But ethra maathram buddhi samgharichathu kondu shariram nannaran povathilla.
Just because you have a lot of wisdom, your body will not grow.
Sharirathinu aaharam aavashyam.
Your body needs food.
Manasinu buddhi aavashyam.
Your mind needs knowledge.
എന്നാല് ഇതിന് ഇനി ഒരു ഘടകം ഉണ്ട്, യുവർ സ്പിരിറ്റ്, നിങ്ങളുടെ ആത്മാ.
There is another factor in our life, that is our spirit.
ഇത് ആഹാരം കൊണ്ട് തൃപ്തി വരുത്തുവാൻ
സാധിക്കും. You cannot satisfy your spirit with food.
ലോക ജ്ഞാനം കൊണ്ട് തൃപ്തി വരുത്തുവാൻ
സാധിക്കും. Knowledge cannot satisfy your soul.
സെയിന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു 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 ജ്ഞാനിയായ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, മനുഷ്യന്റെ ആത്മാവ് അസ്വസ്ഥ ഉള്ളതാണ് എന്ന് ദൈവത്തെ കണ്ടുമുട്ടുന്നു, അന്ന് മാത്രമേ അതിന് സ്വസ്ഥത
ലഭിക്കും.
മനുഷ്യന് ശരീരവും ജ്ഞാനവും ബുദ്ധിയും മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ആഹാരവും ലോകപരമായി കിട്ടുന്ന ജ്ഞാനം കൊണ്ട് അവൻ സംതൃപ്തനായി
തീരും.
എന്നാൽ ലോകത്തിൽ ആരോഗ്യവാന്മാരെല്ലാം സമാധാനമുള്ളവരല്ല.
But all the healthy people are not happy people.
വലിയ ജ്ഞാനികളെല്ലാം സമാധാനമുള്ളവരല്ല.
All the scholarly people are not happy people.
ഇതെല്ലാം ഉണ്ടായിരുന്നാലും മനുഷ്യന് ഒരു അസ്വസ്ഥതയുണ്ട്.
Even if he has everything, the man is unhappy.
കാരണം എന്താണെന്നറിയാമോ? ആത്മാവിന്റെ വിശപ്പ്.
Oh, there is the hunger of his spirit.
അതുകൊണ്ട് ലോകത്തിൽ എത്രയും ജ്ഞാനം സംഭരിക്കുവാൻ സാധിക്കുമോ അത് ചെയ്യണം, കുഴപ്പമൊന്നുമില്ല.
It is good to earn, have knowledge.
എന്നാൽ ദൈവത്തെ അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആത്മാവിന് ഒരു സംതൃപ്തി
ലഭിക്കൂ.
ജ്ഞാനിയായ ഈ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി
കടന്നു.
എന്നാൽ എങ്ങനെയാണ്, എത്ര ദൂരമാണ് അവൻ കടന്നുപോയത്? നമ്മൾ മാപ്പിൽ നോക്കിയാൽ ഈ എത്യോപ്യയിൽ നിന്ന് യെരുസലേമിന് ഏകദേശം 600 miles ഉണ്ട് എന്നാണ്
പറയുന്നത്.
600 miles അവർ യാത്ര ചെയ്തു ആരാധിക്കുവാൻ വേണ്ടി കടന്നുപോയി എന്നുള്ള കാര്യം മറന്നു പോകരുത്.
Let us not forget this man well out for 600 miles to worship God.
നമ്മൾ എത്ര പേര് പോകും?
How many of us will go?
ഞായറാഴ്ച കാലത്തെ നമ്മൾ എപ്പോഴും ആകാശത്തെ നോക്കിയിട്ടുണ്ട്.
Oh, and Sunday morning come, we look into heaven.
എന്താ കാരണം? ഒരു അല്പം മഴ ഉണ്ടെങ്കിൽ,
if there is slight rain,
പള്ളിയിൽ പോകുന്നത് മുടക്കാം.
Then you don't have to go to church, you have excuse.
പാസ്റ്ററോട് പറയാം, പാസ്റ്റർ ഭയങ്കര മഴയായിരുന്നു.
You can tell your pastor, pastor, it was raining and pouring out so heavily, I couldn't come.
നമ്മുടെ കൊച്ചു ഒന്ന് തുമ്മിയാ മതി.
If our child have a little sneezing,
നമ്മുടെ പാസ്റ്ററോട് പറയും കൊച്ചിന് ഒരേ തുമ്മലായിരുന്നു.
And you tell your pastor, the child was sneezing all night long.
അതുകൊണ്ടാണ് ഞാൻ ആരാധനയ്ക്ക് വന്നത്.
And that's why I did not come to worship.
ആരാധന മുടക്കുവാൻ എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം നമ്മൾ ചെയ്യും.
Oh, any excuses to stay away from worship, we use that.
ഇത് ഒന്നും ലഭിച്ചില്ലെങ്കിൽ ഇവിടെ വന്നിരിക്കും.
Oh, even if you don't receive anything, you come and sit here.
പിന്നെ എങ്ങനെ ദൈവം അനുഗ്രഹിക്കും?
And then how God is going to bless you.
600 മൈൽ കടന്ന് ദൈവ വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കുവാൻ കടന്നുപോയ ഈ ഷണ്ണനെ ദൈവം അനുഗ്രഹിച്ചതിൽ ആശ്ചര്യമുണ്ടോ?
Oh, is there any wonder that God has blessed this person who traveled 600 miles to worship God?
ഞായറാഴ്ച കാലത്തെ എഴുന്നേൽക്കുമ്പോൾ, അയ്യോ ഇന്ന് ഞാൻ ദേവാലയത്തിലേക്ക് കടന്നുപോകും, ദൈവം മക്കളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കും എന്നുള്ള വെമ്പനോടുകൂടെ ആരാധനയ്ക്ക് കടന്നു വരുന്ന ആ വ്യക്തികളെ ദൈവം
അനുഗ്രഹിക്കും.
ഈ 600 miles യാത്ര എങ്ങനെയുള്ള
യാത്രയാണ്?
ഈ മോഡേൺ കാറിലൊന്നും അല്ല യാത്ര
ചെയ്തത്.
ഒരു രഥത്തിലാണ് യാത്ര
ചെയ്തത്.
അതിന്റെ ഭൂരിപക്ഷ ഭാഗവും മരുഭൂമിയായി.
Bulk of his distance is wilderness.
ഈ വനാന്തരത്തിൽ കൂടെ ആണ് അവൻ യാത്ര ചെയ്തു പോകേണ്ടത്.
He has to travel through this wilderness to come to worship God.
ഇങ്ങനെയുള്ള മരുഭൂമിയിൽ കടന്നു പോകുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും?
He can have so many problems as he travels through the wilderness.
ഒരു സാൻഡ്സ്റ്റോം ഉണ്ടാകാം.
Oh, there could be a sandstorm.
ഇവരെ കുതിരകൾക്ക് പ്രശ്നം വരാം.
Or the horse could get sick.
വെള്ളം കിട്ടാതെ പോകാം.
There may not be any water in the wilderness.
രോഗം വന്നാൽ ചികിത്സിക്കാൻ സാധ്യത.
There is no doctor in the wilderness if in case of sickness.
എത്ര എത്ര പ്രശ്നങ്ങൾ.
Oh, how many problems he could face.
എന്നാൽ ഇവന്റെ ഹൃദയത്തിൽ ദേവാലയത്തിൽ പോകണം, യെരുശലേമിൽ കടന്നു പോകണം, ഏതെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും എന്റെ ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ ഈ പ്രശ്നങ്ങളെ ഒന്നും വകവയ്ക്കാതെ അവൻ ആരാധിക്കുവാൻ കടന്നു. സ്വർഗത്തിൽ നിന്ന് ദൈവം അവനെ അനുഗ്രഹിച്ചതിൽ ഏതെങ്കിലും
ആശ്ചര്യം?
ഇവൻ ആരാധനയ്ക്ക് കടന്നുപോയി, ഇത്രയേ യാത്ര ചെയ്ത് കടന്നുപോയി, അവൻ ആരാധന സ്ഥലത്തേ കടന്നുപോയി. എന്നാൽ അവൻ മടങ്ങി വന്നപ്പോൾ
നടന്നുള്ള സംഭവമാണ് ഇവിടെ
എഴുതിയിട്ടുള്ളത്.
ഇവൻ മടങ്ങി വരുമ്പോ എന്ത് ചെയ്തെന്നാണ്
എഴുതിയിരിക്കുന്നത്.
നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ ആരാധനയ്ക്ക് പോകുന്ന സമയത്ത് പലർക്കും വലിയ സന്തോഷമാണ്.
When people are going to worship service, there are people are happy.
ആ കൺവെൻഷനും നടക്കുന്നാണെങ്കിൽ വലിയ സന്തോഷമാണ്.
If it is a convention, they are even happier.
ഈ കൺവെൻഷൻ യോഗങ്ങൾക്ക് മുമ്പ് ചിലരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഭക്തിയാണ്.
Oh, when you go and visit some people before the convention time, they are such pious people.
കാലത്തും വൈകിട്ടും പ്രാർത്ഥന.
They pray in the morning and in the afternoon.
ഉപവാസ പ്രാർത്ഥന, ജാപത്തോടുകൂടി പ്രാർത്ഥന.
They are praying with fasting.
എല്ലാ വിധത്തിലും പ്രാർത്ഥന.
They are praying in all different ways.
ആ കൺവെൻഷൻ കഴിഞ്ഞിട്ട്,
but when the convention is over,
തിങ്കളാഴ്ച പോയി നോക്കണം.
Are you look at the one Monday?
ഇനി ഒരാഴ്ച പള്ളിയിൽ അടുത്ത്
പോകണം.
ഇനി അടുത്ത വർഷം പ്രാർത്ഥിച്ചാൽ
മതി.
എന്നാൽ ഈ മനുഷ്യനെ
നോക്കണം,
അവൻ ഇത്രേ യാത്ര
ചെയ്തിട്ട്
മടങ്ങി വരുമ്പോൾ അവൻ വേദപുസ്തകം
വായിച്ചുകൊണ്ടിരിക്കുന്നത്.
അവൻ അത്രമാത്രം വേദപുസ്തകത്തെ സ്നേഹിച്ചു.
He loved the word of God.
ഒരു മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ ഒരേ ഒരു തെളിവ് എത്രമാത്രം അവൻ വേദപുസ്തകം വായിക്കുന്നു
എന്നുള്ളത്.
എത്ര നേരം വേദപുസ്തകം വായിക്കുന്നുണ്ട്?
മൂന്ന്
മിനിറ്റ് ആണോ?
എന്നിട്ടാണോ
ഇത്രയും വലിയ അനുഗ്രഹം വേണമെന്ന് ദൈവത്തോട്
മൂന്ന്
മിനിറ്റ് വായിക്കാൻ പോലും പ്രയാസമില്ല, എന്നാൽ വന്നാൽ ദൈവം അനുഗ്രഹിക്കണമെന്ന് ചോദിക്കുന്നതിൽ
അർത്ഥമുണ്ട്.
ദൈവം അനുഗ്രഹിച്ചതിന്റെ കാരണം
എന്താണെന്നറിയാം?
വരുന്ന ആ സമയത്തും അവന്റെ കയ്യിൽ വേദപുസ്തകം
ഉണ്ടായി.
അവൻ അത്രമാത്രം വേദപുസ്തകത്തെ സ്നേഹിച്ചു. തന്റെ വചനത്തെ സ്നേഹിക്കുന്നവരെ ദൈവം സ്നേഹിക്കും.
God loves those who love his word.
തന്റെ വചനത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും.
Those who honor his word, God will honor them.
ഇത്രയും ക്ഷീണതയിൽ അവൻ വചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അവന്റെ മേൽ മനസ്സറിഞ്ഞു. ഇവൻ വായിച്ചത് മാത്രമല്ല, ഇവർ ഉറക്കെ വായിച്ചത് കൊണ്ടാണ് ഫിലിപ്പോസിനത് ഇവൻ ഏത് ഭാഗമാണ് വായിക്കുന്നത്
മനസ്സിലാക്കുന്നത്.
അതിന്റെ അർത്ഥം ഇവന് വേദപുസ്തകത്തെ കുറിച്ച് ലജ്ജയില്ല. ഏത് സാഹചര്യത്തിലും ഇവർ വേദപുസ്തകം
വായിക്കാം.
നോക്ക് നോക്ക്, ഈ വലിയ ധനവാന, ഈ വലിയ ജ്ഞാനിയായ ആ ധനകാര്യ മന്ത്രി എന്താണ് വായിക്കുന്നത്? അവൻ ഒരു പഴയ വേദപുസ്തകമാണ്
വായിക്കുന്നത്.
പലർക്കും ലജ്ജാകരമായിട്ടുള്ള അവർ വേദപുസ്തകം വീട്ടിൽ വേണമെങ്കിലും
വായിക്കും.
വീട്ടിൽ ആരെങ്കിലും ഒരു സുഹൃത്ത് വരുന്നുണ്ടെങ്കിൽ വേദപുസ്തകം എടുത്ത് മേശക്കടി
വയ്ക്കും.
കാരണം വേദപുസ്തകം വായിക്കുന്നെന്ന് പറയുന്ന ലജ്ജാകരമായിട്ടുള്ള
കാര്യം.
എന്നാൽ ഇന്ന് ലോകത്തിൽ ഉയർത്തിപ്പിടിക്കുവാൻ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് വേദപുസ്തകമാണ്. ഇതിന് തുല്യമായിട്ട് വേറൊരു പുസ്തകത്തെ ഇതുവരെ ശാസ്ത്ര ലോകത്തിന് കാഴ്ച വയ്ക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ്
വാസ്തവം.
എന്ന് ഇത് പ്രിന്റിംഗിലേക്ക് കയറിയോ, അന്ന് തൊട്ട് ഇന്ന് വരെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം
വേദപുസ്തകമാണ്.
1962 ഒരു വർഷം ഒഴിച്ച് മറ്റേ എല്ലാ വർഷത്തിലും ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകം
വേദപുസ്തകമാണ്.
1962 എന്ത് സംഭവിച്ചെന്ന് പലരും
ചോദിച്ചേക്കാം.
ഒരു ജനറൽ നോളജിനായിട്ട് പറയുന്നത് ലേഡി ചാറ്റർലീസ് ലവർ എന്ന് പറയുന്ന പുസ്തകമാണ് ആ വർഷം കൂടുതൽ വിറ്റത്.
ലേഡി ചാറ്റർലീസ് ലവ് വാസ് ദി ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക് ഇൻ 1962.
എന്നാൽ ഇന്ന് വരെ ലോകത്തിൽ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്
വേദപുസ്തകം.
ലോകത്തിൽ ഏത് ഭാഗത്തിൽ കടന്നുപോയാലും വേദപുസ്തകം നമുക്ക്
ലഭിക്കും.
എത്ര വലിയ ശാസ്ത്രജ്ഞന്മാർ എഴുതിയ പുസ്തകങ്ങൾ 10-15 വർഷം കഴിഞ്ഞതിന് ശേഷം പഴയ ലൈബ്രറിയിൽ ഓൾഡ് റെഫറൻസ് ബുക്ക് ലിസ്റ്റിൽ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇത്
വായിക്കാറില്ല.
എന്നാൽ ഈ 2000 വർഷങ്ങളായി എല്ലാരും തുടർച്ചയായിട്ട് വായിച്ചുകൊണ്ടിരിക്കുവാൻ തക്കവണ്ണം വേറൊരു പുസ്തകത്തെ ലോകത്തിൽ കാഴ്ചവെക്കുവാൻ ഇതുവരെ
സാധിച്ചിട്ടില്ല.
കുറിച്ച് ലജ്ജിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇന്ന് രാത്രി വേദപുസ്തകത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചെങ്കിൽ കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും
സംസാരിക്കാം.
ലോകത്തിൽ ഏത് സ്ഥാനത്ത് കൂടെ പോയാലും നമുക്ക് വെല്ലുവിളിക്കുവാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ്. ഇതിന് തുല്യമായിട്ടുള്ള ഒരു പുസ്തകം കാണിക്കുവാൻ
സാധിക്കും.
പഴയ ചരിത്രങ്ങൾ മാത്രമല്ല, നാളെ വരാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന
പുസ്തകമാണ്.
ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ബൈബിൾ ഈസ് യെസ്റ്റർഡേസ് ഹിസ്റ്ററി ആൻഡ് ടുമാറോസ് ന്യൂസ് പേപ്പർ. ഇന്നലത്തെ ആ ചരിത്രവും നാളത്തെ വാർത്തപത്രവുമാണ് എന്നാണ് ഒരു ഭക്തൻ ബൈബിളിനെ കുറിച്ച്
പറഞ്ഞത്.
എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആധികാരികമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം
വേദപുസ്തകം.
അതുകൊണ്ടാണ് ഇതിന് എന്നും
പുതുമയുള്ളത്.
പുസ്തകം വായിക്കുന്ന വ്യക്തിയെന്നും വേദപുസ്തകത്തെ അനുസരിക്കുന്ന വ്യക്തിയെന്നും മറ്റവർ അറിയുന്നത് ലജ്ജാകരമായിട്ടുള്ള വിഷയമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദര സഹോദരി നിന്നെ ദൈവം എങ്ങനെ
അനുഗ്രഹിക്കും?
ഈ വേദപുസ്തകത്തെ കുറിച്ച് ലജ്ജിച്ചാൽ ദൈവം നിന്നെ കുറിച്ച്. ഇനി ഒരു കാര്യം കൂടെ ഈ മനുഷ്യനിൽ നമ്മൾ
കാണാം.
വേദപുസ്തകം വായിച്ചത് മാത്രമല്ല, തിരിച്ചു വരുമ്പോ വായിച്ചത് മാത്രമല്ല, ഇവർ ഉറക്കെ വായിച്ചത് മാത്രമല്ല, ഇവർ മനസ്സിലാകാതെ ഭാഗം ചിലവാക്കും. സാധാരണമായിട്ട് മനസ്സിലാകാതെ ഭാഗം വന്നാൽ
നമ്മൾ
ഇങ്ങനെ
വിചാരിക്കും,
ഇതെന്ത് പുസ്തകമാണ്, ഞാൻ ഡബിൾ PhD
കാരനാണ്,
എനിക്ക് മനസ്സിലായില്ലെങ്കിൽ സാധാരണ മനുഷ്യന് ഇത് എങ്ങനെ
മനസ്സിലാവും?
ത്രാഷാണെന്ന് പറഞ്ഞ് കളയുവാൻ
നമ്മൾ.
ഇവൻ വലിയ ജ്ഞാനിയാണ്, എത്യോപ്യ രാജ്യത്തിൽ വെച്ച് ഏറ്റവും വലിയ ജ്ഞാനിയാണ്. എന്നാൽ വേദപുസ്തകത്തിൽ മനസ്സിലാകാതെ ഭാഗം വന്നപ്പോ ഇവൻ അതെടുത്ത് ദൂരെ കളഞ്ഞില്ല, അവന്റെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥനയോട് കൂടെ
ഇരിക്കുകയായിരുന്നു.
ദൈവമേ, ആരെങ്കിലും എനിക്കൊന്ന് വെളിപ്പെടുത്തി. ആ ഹൃദയത്തിന്റെ വെമ്പനോട്, ദൈവമേ ഇതിനകത്തിരിക്കുന്ന മർമ്മങ്ങളെ ആരെങ്കിലും ഒന്ന് വെളിപ്പെടുത്തി. ദൈവം സ്വർഗത്തിൽ നിന്ന് അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. വേദപുസ്തകത്തിൽ പലപ്പോഴും മറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഇത് ദൈവത്തിന്റെ വിരല കൊണ്ട് എഴുതിയ
പുസ്തകമാണ്.
ദൈവം എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന് ചുറ്റിനും മറവായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട്, അത്
കാണണം.
ദൈവത്തെ ചുറ്റിലും എപ്പോഴും ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ലോകത്തിൽ നമ്മൾ പറയും, ഓ, ഈ ദൈവത്തെ എനിക്ക് നല്ലപോലെ
അറിയാം,
എനിക്ക് ദൈവത്തെ കുറിച്ച് സകലം അറിയാമെന്ന് ആർക്കും ഇന്ന് ലോകത്തിൽ പറയുവാൻ
സാധിക്കും.
വേദപുസ്തകത്തിൽ ആവർത്തന പുസ്തകം 29:29 എഴുതിയിട്ടുണ്ട്, മറവായ കാര്യങ്ങൾ
ദൈവത്തിനുള്ളതാണ്.
മറവായിരിക്കുന്നത് ദൈവത്തിനുള്ളതാണ്. അതുപോലെ അതുകൊണ്ട് വേദപുസ്തകത്തിൽ ചില മറവായിട്ടുള്ള കാര്യങ്ങൾ
കാണും.
എന്തുകൊണ്ടെന്നറിയാമോ? കാരണം ഇത് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം വായിച്ച് ഇത് മുഴുവനും ഞാൻ മനസ്സിലാക്കിയെന്ന് കളയാനുള്ള പുസ്തകമല്ലേ. മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുന്നവരെ, അവന്റെ ജീവിത ചരിത്രം മുഴുവനും ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ മുഴുവനും ചേർത്ത് എഴുതി വെച്ചിരിക്കുന്ന
പുസ്തകമാണ്.
ഈ വേദപുസ്തകം തുടങ്ങുന്നത് ഇൻ ദ ബിഗിനിങ്, ആദ്യത്തിൽ എന്നാണ്
തുടങ്ങിയിരിക്കുന്നത്.
അതെന്നുവെച്ചാൽ മനുഷ്യനെ സൃഷ്ടിച്ച ആ സമയം തൊട്ട്. ഈ പുസ്തകം അവസാനിക്കുന്നത് ഈ ലോകം തീക്കിരയാക്കിയിട്ട് പുതിയ യെരുശലേമി ലോകത്തിന് പകരമായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന
സമയമാണ്.
ഈ ലോകത്തിന്റെ ചരിത്രം മൊത്തം ഉള്ളടക്കിയിരിക്കുന്ന ഒരു
പുസ്തകമാണ്.
അതുകൊണ്ട് ചില കാര്യങ്ങൾ മറവായിരിക്കും. കാലങ്ങൾ കഴിയുമ്പോൾ മാത്രമേ ആ മർമ്മങ്ങൾ
വെളിപ്പെടുത്തുള്ളൂ.
നിങ്ങൾ പല പ്രസംഗങ്ങളിൽ കേട്ടുകാണ്. 1950 ചിലർ വേദപുസ്തകം പുസ്തകം വായിച്ചപ്പോൾ
വെളിപ്പാട്
പുസ്തകത്തിന്റെ 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഒരു
കാര്യം,
രണ്ട് സാക്ഷികൾ അന്ത്യകാലത്ത് വരും, അന്ത്യക്രിസ്തു അവരെ കൊല്ലും, അവരുടെ ജഡം യെരുശലേം വീതിയിൽ 3.5 ദിവസം കിടക്കും, ലോകമൊക്കെയും അത്
കാണും. And their bodies will be on the street and the whole world will see it.
Jerusalemil kidakkunna jadathe logam mottham enginaya kaanunnu?
How could the whole world see the two bodies in the streets of Jerusalem?
Oru 40-50 varshathinu munpu jeevichavarku idu oru marmamaa?
All for people who lived 40-50 years ago is a mystery.
Ennal innu namakku adu oru marmamaa?
But today that is not a mystery.
Kaalangal kanyappo
as years went by
logathinte yedu bhagathe endu sambhavam nadannal?
No matter what happens in any corner of the world
logam okkeyum adu kaanuvaan saadhikkum.
You can see it throughout the world.
Berlin wall തകർന്നപ്പോൾ കേരളത്തിലിരുന്ന് ഞങ്ങൾ
കണ്ടോണ്ടിരുന്നു.
ഈ ശരീരങ്ങൾ ജനങ്ങൾ അവിടെ കിടക്കുമ്പോൾ ലോകത്തിൽ വിട്ടുപോയിട്ട് പോയ ചില ജനങ്ങൾ, ലോകമൊക്കെയുള്ള ജനങ്ങൾ അത്
കാണും.
സമയം കടന്നു പോകുമ്പോൾ ഈ മർമ്മങ്ങളെല്ലാം ഒന്നിന്റെ പുറകെ ഒന്ന്
വിളിയാണ്.
അതുകൊണ്ട് ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൽ മനസ്സിലായില്ലെങ്കിൽ
understand something in the Bible,
kaalam adine velippaduthu,
the time will reveal that for you.
Rendamatha kaari,
secondly,
idu devathinte viral kondu ezhuthiya pusthakam.
This book is written by the fingers of God.
Adukondu idu manasilakkanamengil,
if you have to understand,
logathinte jnanam kondu manasilakkuvan sadhikkum.
The world is not sufficient to understand.
Deiva sannidhanathil thaan irunnundu,
you have to humble yourself in the presence.
Deivame enikkonu manasilakki tharum.
Oh, pray and say, God, reveal this word
to me. Prarthikkumengil,
when you pray that,
ninakku lokajnanam undengilum illengil,
even if you don't have the wisdom of the world or you don't have
arishuthalmavi marmangale manasilakki,
Holy Spirit will make you understand the secrets and mysteries of the world.
Yan oru kaaryam parayittu,
let me tell you something.
Palappozhum pala yogangalil naan mun seatil irunnukondu shradichittundu prasangangale.
I listen to the messages sitting up in the front seat.
Prasangikkan kadannu varunna vyaktiye kurichu enikku nalla pole ariyam.
I know about the person who is the speaker.
4-aam classum 5-aam classum polum padichittillada chila vyakti,
oh, individuals who hasn't even completed 4th or 5th grade.
Ennal veda pustakam thurannu avar samsarikkumbol,
once they open the Bible and start,
oh, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അവർ
സംസാരിക്കുന്നു.
എത്രമാത്രം ജ്ഞാനം
കൊടുത്തിട്ടുണ്ട്.
ഇതിന് എന്നെ കാരണം എന്നറിയാമോ? അവർ പുൽപ്പച്ചിന് കടന്നു വരുന്നതിന് മുമ്പേ അവരവരുടെ മുറിയിൽ കിടന്ന്
പ്രാർത്ഥിക്കും.
ദൈവമേ എന്ന് ഞാൻ സംസാരിക്കുമ്പോൾ അവിടെ വരുന്നവരെല്ലാം എന്നേക്കാൾ
വിദ്യാസമ്പന്നരാണ്.
അവരുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. നിന്റെ വചനം നീ മാത്രം എനിക്ക് മനസ്സിലാക്കി
ശ്രീ
യേശു എനിക്ക് വേണ്ടി രക്തം ചിന്തി.
ഓ ജീസസ് ഹാസ് ഷെഡ് ഹിസ് ബ്ലഡ് ഫോർ മീ.
അവന്റെ രക്തം എന്റെ പാപങ്ങളെ കഴുകും.
ഓ ഹിസ് ബ്ലഡ് വിൽ ക്ലീൻസ് മൈ സിൻ.
ഞാൻ നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല.
ഐ ഡോണ്ട് ഹാവ് ടു ഗോ ടു ഹെൽ.
എന്നുള്ളത് മാത്രമാണ് വേദപുസ്തകത്തിന്റെ സത്യ സ്വരൂപം.
ദാറ്റ് ഈസ് ദി എലിമെന്ററി ബേസിക് ട്രൂത്ത് ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്.
ആരും പറയാൻ പറ്റില്ല ഇത് എനിക്ക് മനസ്സിലാകുന്നു.
നോബഡി കാൻ സേ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് മെനി തിങ്സ്.
മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന ഒരു തത്വം ഞാൻ ഇങ്ങനെ പറഞ്ഞു.
ഫിലോസഫർ നെയിം മാർക്ക് ട്വെയിൻ സർ.
പലർക്കും വേദപുസ്തകത്തെ കുറിച്ചുള്ള പ്രയാസം എന്താണെന്നറിയാമോ?
ഡു യു നോ വാട്ട്സ് ദി ഡിഫിക്കൽട്ടി ഫോർ മെനി പീപ്പിൾ വിത്ത് ദി ബൈബിൾ?
മനസ്സിലാകാത്ത കാര്യങ്ങളല്ല.
നോട്ട് ദാറ്റ് ദി തിങ്സ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്,
ബട്ട് മനസ്സിലാകുന്ന കാര്യങ്ങൾ.
ബട്ട് ദേ ഹാവ് പ്രോബ്ലം വിത്ത് ദി തിങ്സ് ദേ അണ്ടർസ്റ്റാൻഡ്.
മനസ്സിലാകുന്ന കാര്യങ്ങൾ അവരുടെ ഹൃദയത്തെ കുത്തുകയാണ്.
ഓ ദി തിങ്സ് ദേ അണ്ടർസ്റ്റാൻഡ് ഈസ് ബ്രേക്കിംഗ് ദേർ ഹാർട്ട്.
ഓ നീ പാപിയാണ് എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയം കുത്തുകയാണ്.
ദി ബൈബിൾ സേസ് യു ആർ എ സിന്നർ, ഇറ്റ് ഈസ് ബ്രേക്കിംഗ് ദേർ ഹാർട്ട്.
നിന്റെ പാപങ്ങളെ നീ ഏറ്റു പറയുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ക്ഷീണമാണ്.
ഓ ദി ബൈബിൾ സേ യു ഹാവ് ടു കൺഫസ് യുവർ സിൻ.
മനസ്സിലാകുന്ന ആ ഭാഗങ്ങളാണ് അവർക്ക് പ്രശ്നം. അതുകൊണ്ടാണ് മനസ്സിലാകാത്ത ഭാഗങ്ങളെ കാണിച്ച് വേദപുസ്തകം മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ്
തള്ളിക്കളയുന്നത്. Look at things they don't understand, say Bible is foolishness.
Priya sahodara,
priya sister,
priya sahodari,
priya sister,
veda pustakathil manasilakatha bhagangal kaanum.
There are things that you don't understand in the world.
Nee endu cheyyunnu?
What do you do?
Oh, idu pustakam enikkulladalle ennu kalayunnu.
Oh, would you say this Bible is not mine?
Oh, njaane enikke idu manasilagunnillallo ennu maati kalayunnu.
Would you say if I personally if I couldn't understand it, you would use it anymore?
Palappol manasilakiya bhagangale kurichu nee endu cheyyunnu?
What do you do about the things that you only know in your
devam velippaduthi എഴുതിയിരിക്കുന്ന ശരിക്ക് എഴുതിയിരിക്കുന്ന പലരും കാണിച്ചു കൊടുത്ത് ഇത് വേദപുസ്തകത്തിൽ ഉള്ളതാണ്, ഇത് മനസ്സിലാക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയ ഭാഗങ്ങളെ കുറിച്ച് നീ എന്ത് ചെയ്യുന്നു?
What do you do about the things that God has revealed to you?
നീ അനുസരിക്കുന്നുണ്ടോ?
Are you obeying?
ദൈവം എങ്ങനെ നിന്നെ അനുഗ്രഹിക്കും?
How could God bless you?
ഈ ഷണ്ണനെ ദൈവം അനുഗ്രഹിച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ?
You know why God blessed this you?
അവൻ മനസ്സിലാകാത്ത ഭാഗങ്ങൾ വന്നപ്പോൾ
when he came to a place that he could not,
അവൻ ഹൃദയത്തിൽ നിന്ന് ഒരു പ്രാർത്ഥന,
they started prayer.
അയ്യോ ദൈവമേ,
oh God,
ഈ ഭാഗത്തെ എനിക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുമോ?
Understand this scripture portion that I'm reading.
സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവം ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുക.
God heard the prayer of this eunuch.
ജ്ഞാനിയായ മനുഷ്യൻ 600 മൈൽ യാത്ര ചെയ്യുകയാണ്.
Oh, this person traveled 600 miles.
600 മൈൽ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുകയാണ്.
He's traveling through the wilderness.
അവൻ ദേവാലയത്തിലേക്ക് പോയി മടങ്ങി വരുമ്പോൾ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക.
He's coming back from the temple, but he's reading the Bible.
അവന്റെ ഹൃദയത്തിൽ സന്തോഷമില്ല.
Oh, he has no joy in his heart.
കാരണം വേദപുസ്തകത്തിന്റെ നിറവ് അവന് ലഭിച്ചിട്ടില്ല.
He don't understand the mystery of the world.
എന്നാലും അവൻ ദൈവത്തോട്
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
ഇവിടെ മനസ്സിലാക്കി കൊടുക്കട്ടെ, ഈ മനുഷ്യൻ ഇവിടെ സന്തോഷമില്ല. കാരണം എന്താണെന്നറിയാമോ? ഇവൻ ദേവാലയത്തിൽ കടന്നു പോയപ്പോൾ ഇവന് അകത്ത് പ്രവേശിക്കുവാൻ
സാധിക്കേ?
നിങ്ങൾ വീട്ടിൽ പോയി വേദപുസ്തകം വായിക്കണം. ആവർത്തന പുസ്തകം 23
അധ്യായം, അതിന്റെ
ആദ്യത്തെ വാക്യം ഇങ്ങനെ പറയുന്നു.
And the first verse says like this.
ഇങ്ങനെ അംഗഹീനമായിട്ടുള്ള ഒരു മനുഷ്യൻ ദേവാലയത്തിന് അകത്ത് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല.
Ah, individual with any sort of blemish cannot enter into the temple.
600 മൈൽ യാത്ര ചെയ്തിട്ട് ഇവൻ ദേവാലയത്തിന്റെ പ്രാകാരത്തിൽ നിന്നാണ് ആരാധിക്കുന്നത്.
Oh, he travels 600 miles but he can only worship God in the outer court of the temple.
ഇവൻ ഇവന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഇവൻ അറിയാം.
When he get out of his palace he knew about this.
ഞാൻ ഇത്രയും ദൂരം കടന്നുപോയാലും ഈ ആലയത്തിന് അകത്ത് പോകുവാൻ സാധിക്കുകയില്ല.
Oh, even if I travel all this long distance I cannot enter into the temple.
ഞാൻ പുറത്തു നിൽക്കേണ്ടി വരും.
I have to stand in the outer court.
കുഷ്ഠരോഗികളുടെ മധ്യയിൽ.
Oh, with the lepers.
പുറജാതികളുടെ കൂടെ.
With our caste.
അംഗഹീനരോട് കൂടെ. ആ ലജ്ജാകരമായിട്ടുള്ള സ്ഥാനത്തിലേക്ക് ഞാൻ നീക്കേണ്ടി വരും.
I have to stand between the group in such a shame.
ഞാനൊരു കാര്യം ചോദിക്കട്ടെ.
Let me ask you something.
നമ്മളെ ആരെങ്കിലും പള്ളി വിളിച്ചിട്ട് നിങ്ങൾ വന്നാൽ പുറത്ത് തന്നെ നിങ്ങളുടെ അകത്ത് കയറ്റത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പള്ളി വരും. ഈ മനുഷ്യൻ അറിയാം താൻ ഒരു അംഗഹീനനാണ്.
This man know that there is a problem in his life.
ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്ന
courts of God's temple rather than being with the wicked people.
பலரும் பள்ளியில் வராறilla.
So many people don't go to church.
தெய்வத்தை ആരാധിക്കുന്ന സ്ഥലത്ത് അവർ വരാറilla.
They don't go to the place where
சத்தியத்திலும் ஆத்மாவிலும் ആരാധിക്കുന്ന സ്ഥലത്ത് അവർ വരാറilla.
Many people don't go to a place where they worship God.
காரணம் அவருக்கு லஜ்ஜையா.
They are ashamed of.
ஓ ஆ பள்ளியில் ആരാണ് ഉള്ളത്?
Oh, who is there in the church?
இன்னாரில்லே ഉള്ളது.
Why not there that person?
அவருக்கு எந்த வித்யாபியாசம்
உண்டு? Oh, what can they do? They have any education?
அவர் கூட போய் நான் நிற்கணும்.
Oh, how can I go and worship
God? அவர் வராறilla.
Oh, they don't come to church.
அவர் வீட்டுல தங்கி இருக்கீங்க.
They stay home.
தெய்வம் எங்கே அனுகிரகம்?
How could God bless them?
സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവം നോക്കുമ്പോൾ
when God is speaking
about ജാഗരമായിട്ടുള്ള ഒരു സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്ന സമയത്തും
oh, even though he has to bear such a shame
600 മൈൽ യാത്ര ചെയ്തുകൊണ്ട് ഇവൻ ദേവാലയത്തിലേക്ക് കടന്നു പോവുക
he came traveling 600 miles to this temple
പ്രാകാരത്തിൽ നിന്ന് ആരാധിച്ചിട്ട് മടങ്ങി വരികയാണ്
oh, he stood in the outer court and worshiped God
അവന്റെ ഹൃദയത്തിൽ ഒരു വേദന
there is pain in his heart
അയ്യോ എത്ര വർഷം കർത്താവേ
oh how many years
എത്ര വർഷം ഞാൻ ഈ പ്രാകാരത്തിൽ നിന്ന് ആരാധിച്ചു
oh how many years I have been worshiping in this
എനിക്ക് ദേവാലയത്തിൽ വന്ന് ആരാധിക്കുവാൻ സാധിക്കില്ലല്ലോ
oh I cannot come enter into the temple and worship God
എന്റെ അംഗഹീന മുഖാന്തരം ജീവിതം മൊത്തം ഞാൻ ഇവിടെ തന്നെ നിന്ന് ആരാധിക്കണമെന്നോ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കയറിയ പ്രാർത്ഥന
ലിബറലിസം
വരുന്നു സ്വീകരിക്കുവാൻ മനസ്സുള്ള
നിനക്കുണ്ടായിരിക്കണം.
ഫിലിപ്പോസ് വന്നപ്പോൾ ഷണ്ണൻ പറയുന്നു, എന്റെ അടുക്കൽ ഇരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ ഫിലിപ്പോസ് ഷണ്ണനോട് ആ വേദപുസ്തകത്തിന് വ്യാഖ്യാനം
കൊടുക്കും.
എന്താണ് വ്യാഖ്യാനം
കൊടുക്കുന്നത്?
വേദപുസ്തകത്തിൽ എന്താണ്
എഴുതിയിരിക്കുന്നത്?
അവൻ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾക്ക് ലോകത്തിൽ ഉയർത്തി കാണിക്കുവാനുള്ള ഒരേ ഒരു വ്യക്തി നസ്രേനായ യേശു ക്രിസ്തു മാത്രമേ.
It is
Pentecostal upadesam alla.
It is
നിങ്ങൾ ഞങ്ങളെ ശ്രമിക്കാൻ വേണ്ടി കടന്നു വരേണ്ട ആവശ്യമില്ല. ഇവിടെ നല്ലപോലെ വായിച്ചു നോക്ക്. പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ ഫിലിപ്പോസ് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു.
ഉടനെ
ഷണ്ണൻ ചോദിക്കുകയാണ്, ഇനി ഞാൻ സ്നാനപ്പെടണം. അവന്റെ രഥത്തിൽ അല്പം വെള്ളം കാണത്തില്ലെന്നാണ്
വിശ്വസിക്കുന്നത്.
ഇത്രയും മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യേണ്ട ആ ഷണ്ണന്റെ ആ രഥത്തിൽ വെള്ളം
കാണത്തില്ല.
ഇന്ന് പല സഭകൾ പഠിപ്പിക്കുന്നത് പോലെ അല്പം വെള്ളം എടുത്ത് തലയിൽ തളിച്ചാൽ മതിയാണെങ്കിൽ.
ഷണ്ണനോട്
ഷണ്ണൻ ഫിലിപ്പോസിനോട് പറഞ്ഞിരിക്കുക, ഞാൻ കുറച്ച് വെള്ളം ഇവിടെ
വെച്ചിട്ടുണ്ട്.
എന്നാൽ യഥാർത്ഥമായിട്ടുള്ള ഉപദേശം ഫിലിപ്പോസ് പഠിപ്പിച്ചപ്പോ വെള്ളത്തിന് വേണ്ടി കാത്തുകൊണ്ട് നിൽക്കുകയാണ് ഷണ്ണൻ. നിങ്ങൾ നല്ലപോലെ വേദപുസ്തകം വായിച്ചു നോക്ക്. എന്നാൽ വെള്ളം കണ്ടപ്പോൾ വെള്ളമുണ്ട്. എന്താണ് തടസ്സം? ഫിലിപ്പോസ് പറയുകയാണ്, നീ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ
നിനക്ക്
സ്നാനപ്പെടുവാൻ ഒരു തടസ്സവുമില്ല. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സ്നാനം. വേറെ ആരെങ്കിലും വിശ്വസിച്ച് നമ്മൾ സ്നാനപ്പെടുന്നതല്ല. ഗോഡ്ഫാദർ വിശ്വസിച്ച് കുഞ്ഞുങ്ങൾ സ്നാനപ്പെടുന്നതല്ല. നീ വിശ്വസിച്ച യേശുക്രിസ്തുവിനെ സ്വീകരിച്ച നിനക്കുള്ള കടമയാണിത്. അവിടെ എഴുതിയിട്ടുണ്ട്, അവരെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങി. പിന്നെ എഴുതി, അവർ വെള്ളത്തിലേന്ന് കയറി വന്നു. അങ്ങനെയാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവൻ വേദപുസ്തകം വായിക്കുന്നവന് മാത്രമല്ല, ഇവൻ വേദപുസ്തകം ഉറക്കെ വായിക്കുന്നവന് മാത്രമല്ല,
ഇവൻ
മനസ്സിലാകാത്തപ്പോൾ വായിക്കുന്നവ മാത്രമല്ല,
ഇവൻ
പ്രാർത്ഥനയോടുകൂടെ വായിക്കുന്നവ മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവർ തനിക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നവൻ മാത്രമല്ല, ദൈവ സത്യം ഏതെന്ന് മനസ്സിലാക്കിയപ്പോൾ അതെ അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു. ദൈവം അവനെ
അനുഗ്രഹിച്ചു.
സ്വർഗത്തിലെ ദൈവത്തിന് ഇരുന്ന് ഒരുക്കുവാൻ സാധിച്ചില്ല. അവൻ പറഞ്ഞു ഫിലിപ്പോസോട്, ഓടിപ്പോയി അവനെ അനുഗ്രഹിക്കുക. ഓ, ഇനി നീ ഭാരത്തോട് കടന്നു പോകേണ്ട ആവശ്യമില്ല. നീ സന്തോഷത്തോട് കടന്നു പോകുവാൻ സാധിക്കും. അവൻ ഫിലിപ്പോസ് അവന്റെ അടുത്ത് ശുശ്രൂഷിച്ചപ്പോൾ അവൻ യേശുവിനെ സ്വീകരിച്ചു, യേശുവിനെ വിശ്വസിച്ചു, യേശുവിന്റെ കൽപ്പനകളെ അനുസരിച്ചു. അവൻ കയറി വന്നപ്പോൾ അവൻ സന്തോഷത്തോട് മടങ്ങിപ്പോയി. അവന്റെ ഹൃദയവേദനയെല്ലാം മാറിപ്പോയി. അവന്റെ ഭാരമെല്ലാം
മാറിപ്പോയി.
എത്ര വലിയ സന്തോഷത്തോടുകൂടെയാണ് അവൻ കടന്നു പോകുന്നത്. പലപ്പോഴും ആരാധനയ്ക്ക് കടന്നു വരുന്ന വ്യക്തിയെ, നിനക്ക് സന്തോഷത്തോട് കടന്നു പോകാൻ സാധിക്കാത്തതിന്റെ കാരണം
എന്താണെന്ന്
ദൈവവചനത്തെ അനുസരിക്കാത്തതുകൊണ്ട്.
ഓ,
നീ ആഗ്രഹത്തോട് ദൈവസന്നിധിക്ക് കടന്നു വരുമെങ്കിൽ, നീ ദൈവവചനത്തെ സ്നേഹിക്കുമെങ്കിൽ, നീ ദൈവവചനത്തെ വായിക്കുമെങ്കിൽ, നീ ദൈവവചനത്തെ ശ്രമിക്കുമെങ്കിൽ, ആത്മാഭിഷേകത്തോടുകൂടെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തിന് നീ കീഴ്വണങ്ങുമെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന സത്യങ്ങളെ നീ മനസ്സിലാക്കി അനുസരിക്കുമെങ്കിൽ,
ഷണ്ണനെ
അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിച്ചത് മാത്രമേ ഇവിടുന്ന്
വിടുവുള്ളൂ.
നിനക്ക് സന്തോഷത്തോട് കടന്നു പോകാം.
this is your choice.
ആ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ മുമ്പിലുള്ളതാണ്.
This is your choice tonight.
എന്റെ ഭാരത്തോട് വേദനയോട് ഞാൻ കടന്നു പോകണം.
Oh, do I go home with my burdens and problems?
ഇല്ല, സന്തോഷത്തോട് കടന്നു
പോകണം. Oh, would I go home rejoicing?
സന്തോഷത്തോട് കടന്നു പോകണമെങ്കിൽ.
If you want to go home rejoicing.
ദാ ദൈവവചനത്തെ അനുസരിക്കുവാൻ.
Oh, you should obey the word of God.
നമുക്ക് തലകളെ വണങ്ങി പ്രാർത്ഥിക്കാം.
Let us bow our head and pray.
വേദനകളോടും ഭാരങ്ങളോടും പ്രശ്നങ്ങളോടും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ.
If you came with burdens and problems.
അതോടുകൂടെ പോകുവാൻ അല്ല ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
God doesn't want you to go back.
ഓ ദൈവമേ, നിന്റെ വചനത്തിനായിട്ട് നന്ദി എന്ന് പറയുവാൻ സാധിക്കുമോ?
Oh, can you say that thank you Lord for your word.
കർത്താവേ, മനസ്സിലാക്കി കൊടുത്തതിനായി സ്തോത്രം എന്ന് പറയുവാൻ സാധിക്കുമോ?
Praise the Lord because you made me understand your word.
എന്റെ നിന്ദകളെയും വേദനകളെയും മാറ്റുവാൻ നീ കടന്നു വന്നതിനായി സ്തോത്രം എന്ന് പറയുവാൻ സാധിക്കുമോ?
Thank you Lord for coming to take care of my pains and problems.
ഇത്രയും എന്നെ സ്നേഹിച്ച ദൈവമേ, നിന്റെ കൽപ്പനകളെ ഞാൻ അനുസരിക്കുമെന്ന് സമർപ്പിക്കുവാൻ സാധിക്കുമോ?
Surrender your life and say Lord you have loved me so much and I surrender my life.
സന്തോഷത്തോടെ ഇന്ന് രാത്രി കടന്നു പോകുവാൻ സാധിക്കും.
സമർപ്പണത്തെ
കാണുമ്പോൾ, ലജ്ജിക്കാതെ നീ കടന്നു വരുന്നത് കാണുമ്പോൾ,
നിന്നെ
അനുഗ്രഹിച്ചു ഇന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ള കരങ്ങളെ ഉയർത്താൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന
വിശ്വാസത്തിൻ അളവുക ദൈവം പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം അത് ഭാവിക്കേണം. സുബോധമാകും വണ്ണം അത് ഭാവിക്കേണം. നിർമ്മലമാ സ്നേഹത്താൽ തിന്മയെ ജയിച്ചിടാം. ഫലമേ തിന്മയെ ജയിച്ചിടാം. ഈ ലോകത്തിൻ അനുരൂപമാകാതെ നന്മയും പ്രസാദവും നന്മയും പ്രസാദവും ദൈവഗീതം ഇങ്ങനെന്ന് തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്ക മനസ്സ് പുതുക്കി ജീവനും വിശുദ്ധിയും യാഗമായി സമർപ്പിക്കനമേ സ്നേഹത്താൽ തിന്മയ ജയിച്ചിട മനമേ തിന്മയ ജയിച്ചിട ഈ ലോകത്തിൻ അനുരൂപമാകാതെ നന്മയും പ്രസാദം ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത് മനസ്സു പുതുക്കീട രൂപാന്തരം പ്രാപിക്ക മനസ്സു പുതുക്കീട രൂപാന്തരം പ്രാപിക്ക ഭാവിക്കേണ്ടതിലും ഭാവിച്ചുയരാതെ വിശ്വാസത്തിൻ അളവുക ദൈവം പങ്കിട്ടതുപോലെ ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ വിശ്വാസത്തിൻ അളവുക ദൈവം പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം അത് ഭാവിക്കേണം. സുബോധമാകും വണ്ണം അത് ഭാവിക്കേണം. നിർമ്മലമാ സ്നേഹത്താൽ തിന്മയ ജയിച്ചിടാം. നമുക്ക് തിന്മയ ജയിച്ചിടാം. ഈ ലോകത്തിൻ അനുരൂപമാകാതെ നന്മയും പ്രസാദം നന്മയും പ്രസാദം പൂർണ്ണതയുമുള്ള ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിയണം. മനസ്സു പുതുക്കീട രൂപാന്തരം പ്രാപിക്ക മനസ്സു പുതുക്കീട രൂപാന്തരം പ്രാപിക്ക.
ഹല്ലേലൂയ ഹല്ലേലൂയ.